ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യെഹെസ്കേൽ പ്രവചനം 37 അധ്യായം അതിൻ്റെ 1-11 വരെയുള്ള വാക്യങ്ങളാണ്. 10 വാക്യം: അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഉണങ്ങിയ അസ്ഥികളിൽ നിന്ന് മഹാസൈന്യം, ഉണങ്ങിയ അസ്ഥികളിൽ നിന്ന് മഹാസൈന്യം, എ ഗ്രേറ്റ് ആർമി ഫ്രം ദ ഡ്രൈ ബോൺസ്. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിലാണല്ലോ നമ്മൾ സൃഷ്ടിപ്പിനെക്കുറിച്ച് കാണുന്നത്. അവിടെ ഭൂമി പാഴയും ശൂന്യമായിരുന്നു. അതിനു മുമ്പ് കർത്താവ് ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. അപ്പം ഒരു ശൂന്യത എന്നുള്ളത് നമുക്കൊരിക്കലും നമ്മുടെ മാനുഷിക ബുദ്ധിയോട് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. വായു പോലുമില്ലാത്ത അവസ്ഥ. ആ അവസ്ഥയെ നോക്കി കർത്താവ് കൽപ്പിച്ചു, അതായത് കർത്താവ് വായി തുറന്ന് സംസാരിച്ചു, വായി തുറന്ന് പ്രഖ്യാപിച്ചു എന്നാണ് കാണുന്നത്. ശൂന്യമായ ഒരു സ്ഥലത്ത് നോക്കി നമ്മളൊന്നും പറയാറില്ല. മാത്രമല്ല, ആരുമില്ലാത്ത സ്ഥലത്ത് നമ്മൾ സംസാരിക്കാറില്ല. നമുക്ക് സംസാരിക്കാനോ കേൾക്കുവാനോ കാണുവാനോ ആരെങ്കിലും നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രവൃത്തികളൊക്കെ ചെയ്യാറുള്ളൂ. എസക്കിയേൽ പ്രവാചകനിവിടെ ഡ്രൈ ബോൺസിനോട്, ഉണങ്ങിയ അസ്ഥികളോടാണ് സംസാരിച്ചതെങ്കിൽ, സൃഷ്ടിപ്പിൻ്റെ കാലത്ത് കർത്താവ് ശൂന്യതയോടാണ് സംസാരിച്ചത്. സംസാരിച്ചു എന്ന്, കൽപ്പിച്ചു എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു മാതൃക. കർത്താവ് കൽപ്പിച്ചതുപോലെ ഓരോന്ന് യാഥാർത്ഥ്യമാകുന്നത് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. അപ്പോൾ ഏറ്റവും ഉത്തമമായ ഉദാഹരണം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ സംഭവങ്ങൾ തന്നെയാണ്. കർത്താവ് പോലും വായിയെ തുറന്ന് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഒരു ശൂന്യമായ കാലിയായ കസാരകൾ നോക്കി നമ്മൾ പ്രസംഗിക്കാറില്ല. നമുക്ക് കേൾക്കുവാനോ കാണുവാനോ ആരെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾ സംസാരിക്കാറുള്ളൂ. പക്ഷേ പ്രിയ ജനമേ, എനിക്ക് പറവാനുള്ളത്, നിങ്ങളുടെ അവസ്ഥ എന്തുമായിക്കോട്ടെ, നിങ്ങൾ വായി തുറന്ന് ചിലത് ഇന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ, ചിലത് പ്രസ്താവിക്കുന്നുവെങ്കിൽ, അതിന്മേലൊരു ജയം നൽകുവാൻ ദൈവത്തിന് സാധിക്കും. ആ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ കർത്താവ് ഒരുക്കമാണ്. ആദ്യം വേണ്ട നമുക്ക് വിശ്വാസമാണ്, അതിനുശേഷം വിശ്വാസ പ്രഖ്യാപനങ്ങൾ. ഉണങ്ങിയ അസ്ഥിയെ നോക്കി എസക്കിയേൽ പ്രവാചകൻ പ്രവചിച്ചു. പിന്നത്തേതിൽ അത് അവർക്ക് ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, പ്രവചിച്ചതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യുമ്പോൾ ശ്വാസം അവയിലില്ലായിരുന്നു എന്ന് 8 അവസാന ഭാഗത്ത് കാണുവാൻ സാധിക്കും. വീണ്ടും കർത്താവ് ആവശ്യപ്പെടുകയാണ്, കാറ്റിനോട് നീ പ്രവചിക്ക. കാറ്റ് വന്ന് അടിച്ച് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന്. അപ്പോൾ നിഹതന്മാരാണ്, കൊല്ലപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ മുമ്പേ അവസാനത്തെ വാക്യം വായിച്ചപ്പോൾ ഒരു സൈന്യമായി നിവർന്ന് നിന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ പരാജയം അവർക്ക് സംഭവിച്ചിരുന്നു. ഒരു വലിയ യുദ്ധത്തിൻ്റെ അവശേഷിപ്പാണ് അവിടെ കണ്ടത്. യഹൂദ സംസ്കാരത്തിൽ ഡെഡ് ബോഡി മറവ് ചെയ്യാതിരുന്നാൽ അത് ഏറ്റവും വലിയ അനാദരവായിട്ടാണ് അവർ കരുതിയിരുന്നത്. അപ്പോൾ ഒരു വലിയ യുദ്ധം നടന്നു, ആ സൈന്യം മുഴുവൻ പട്ടുപോയി. അവരുടെ ആശ്രിതരോ ആ രാജ്യമോ അവർക്കൊരു നല്ല അടക്കം കൊടുക്കാതെ അതെല്ലാം, ആ ഡെഡ് ബോഡിയെല്ലാം അവിടെ നിക്ഷേപിച്ച് പോകുന്നതായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കും. യഹൂദ സംസ്കാരത്തിൽ അത് വലിയ അനാദരവാണ്. അപ്പോൾ വലിയൊരു പരാജയം അവിടെ സംഭവിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ നിഹതന്മാരെ നോക്കി നീ പ്രവചിക്കുക, കാറ്റിനോട് പ്രവചിക്കുക, അതുമേൽ ശ്വാസം വരട്ടെ. രണ്ടാം ഘട്ട പ്രവചനമാണ് കാറ്റിനോട് പ്രവചിക്കുന്നു. പ്രവചിച്ചതിന് ശേഷം ഇവരിൽ മേൽ ശ്വാസം വരുന്നു, അവരെ എഴുന്നേറ്റ് ഒരു മഹാസൈന്യമായി നിവർന്ന് നിന്നു എന്ന് 10 വാക്യം കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർക്കൊരു വലിയ തോൽവി ഒരു കാലത്ത് അവർക്ക് സംഭവിച്ചു. ഇപ്പോൾ അവരെ നിവർന്ന് നിൽക്കുമാറാക്കിയത്, നിങ്ങളെവിടെ തോറ്റോ, നിങ്ങളെവിടെ പരാജയപ്പെട്ടോ, അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ദൈവം നിങ്ങളെ വിജയത്തിലേക്ക് നടത്തും.
ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 09-88-0-22-19-57 എന്ന നമ്പർ ഉപയോഗിക്കുക.